പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവത്തെ ദൈവമായി അംഗീകരിക്കുക, മറ്റാരെയും ദൈവമായി അംഗീകരിക്കരുത്. ഇതാണ് ഒന്നാം പ്രമാണത്തിൻ്റെ കാതൽ. നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4:10. ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് യേശു സാത്താന്, പ്രലോഭകന് മറുപടി പറഞ്ഞത്. നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ. നിയമാവർത്തന പുസ്തകം 6:13 നിന്നാണ് യേശു ഉദ്ധരിച്ചത്. ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാട്, നമ്മൾ പ്രകടമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്, വിധമാണ് ആരാധന. ദൈവത്തെ ആരാധിക്കുക, ആരാധന ദൈവത്തിന് മാത്രം അർപ്പിക്കുക. ആരാധിക്കുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത് നമ്മൾ ദൈവത്തെ സ്രഷ്ടാവും എല്ലാറ്റിൻ്റെയും അധിനാഥനുമായി ഏറ്റുപറയുക എന്നാണ്. ദൈവത്തിൽ നിന്നാണ് എല്ലാം, എല്ലാറ്റിൻ്റെയും ഉറവിടം അവിടെ നിന്നാണ്, എല്ലാറ്റിൻ്റെയും ലക്ഷ്യം അവിടെ നിന്നാണ്. എല്ലാറ്റിൻ്റെയും നാഥനും അധിപനും ദൈവം മാത്രമാണ്. എല്ലാം അവനിൽ നിന്നാണ് ഞാൻ സ്വീകരിക്കുന്നത്, എല്ലാം അവിടത്തിലേക്കാണ് പ്രവഹിക്കുന്നത്. എല്ലാറ്റിൻ്റെയും ഉറവിടവും ലക്ഷ്യവും എല്ലാറ്റിൻ്റെയും ആരംഭവും എല്ലാറ്റിനെയും നിലനിർത്തുന്നതും അവിടെ നിന്നാണ് എന്ന് ഏറ്റുപറയുക ആരാധനയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇത് പരമമായ സമർപ്പണം കൂടിയാണ്, ആത്മസമർപ്പണം. നീയാണ് എൻ്റെ നാഥൻ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്, നീ മാത്രമാണ് എൻ്റെ ലക്ഷ്യം, നീ മാത്രമാണ് എന്നെ താങ്ങി നിർത്താനുള്ളത്. ഇങ്ങനെ ആരോട് നമ്മൾ ഏറ്റുപറയുന്നുവോ അത് ആണ് ആരാധന, ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധന. ഇപ്രകാരമൊരു അർപ്പണം ദൈവത്തിന് മാത്രമേ നൽകാനാവൂ. ഇതാണ് ഒന്നാമത്തെ പ്രമാണം നമ്മളെ തുടർന്ന് പഠിപ്പിക്കുന്നത്, അനുശാസിക്കുന്നത്. എങ്ങനെയാണ് ഈ ആരാധന പ്രകടമാക്കുക? ഏതെല്ലാം രീതിയിലാണ് മനുഷ്യൻ തൻ്റെ ആരാധന ദൈവത്തിന് സമർപ്പിക്കുന്നത്? എല്ലാ മതങ്ങളും ആരാധന അർപ്പിക്കുന്നുണ്ട്. ആരാധിക്കാത്ത മതങ്ങളില്ല. ആരാധന പല രീതിയിലായിരിക്കും പല മതങ്ങളും പല വ്യക്തികളും അർപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പരമമായ പ്രകടനമായി, ആരാധനയുടെ ഏറ്റവും പരമമായ പ്രകടനമായി പൊതുവേ നമ്മൾ കാണുന്നത് ബലിയർപ്പണമാണ്. പുരാതന മതങ്ങളിലും ആധുനിക ജനതകളുടെ ഇടയിലും ബലിയർപ്പണം പ്രസക്തമാണ്. ബലി അർപ്പിക്കുക ബൈബിളിലുമുണ്ട്, ബലിയർപ്പണത്തെക്കുറിച്ചുള്ള വലിയ പരാമർശങ്ങൾ. മനുഷ്യൻ്റെ ചരിത്രം ആരംഭിക്കുന്നതിനെ വാസൽ ബലിയർപ്പണത്തോടുകൂടിയാണ്. കായനും ആബേലും ദൈവത്തിന് ബലിയർപ്പിച്ചതായിട്ട് പറയും. അബ്രാഹാം ദൈവത്തിന് ബലിയർപ്പിച്ചു, അതിനുമുമ്പ് നോഹ ദൈവത്തിന് ബലിയർപ്പിക്കുന്നതായിട്ട് കാണാം. ബലി അർപ്പിക്കുന്നത് ദൈവം സ്വീകരിക്കുന്നതായും ബൈബിളിൽ തന്നെ ധാരാളം തവണ പരാമർശമുണ്ട്. ദൈവം തന്നെ ആവശ്യപ്പെടുന്നുണ്ട് ബലിയർപ്പിക്കാനായിട്ട്. അബ്രാഹത്തോടും മോശയോടുമൊക്കെ ബലിയർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ദൈവം പറയുന്നതായി ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിലാണ് ബലിയർപ്പണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ലേവ്യരുടെ പുസ്തകം 1-7 അധ്യായങ്ങളിൽ വിവിധങ്ങളായ ബലികളുടെ തന്നെ വിവരണങ്ങളുണ്ട്. വിവിധ ലക്ഷ്യങ്ങളോടുകൂടി അർപ്പിക്കുന്ന, വിവിധ രീതികളിൽ അർപ്പിക്കുന്ന ബലികൾ. ബലിയുടെ ലക്ഷ്യമനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ബലി പാപപരിഹാര ബലിയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ പരിഹാരം അനുഷ്ഠിക്കാൻ, ചെയ്തുപോയ തെറ്റിന് പരിഹാരമായി ബലിയർപ്പിക്കുക ഒരു പൊതുവായ പതിവായിരുന്നു. അപ്പോൾ ബലിയായി അർപ്പിക്കുന്ന മൃഗങ്ങളെയാണ് പൊതുവെ. മൃഗത്തെ പല രീതിയിൽ അർപ്പിക്കാറുണ്ട്. മൃഗത്തെ വധിച്ച് ആ മൃഗത്തെ പൂർണ്ണമായും ബലിപീഠത്തിൽ ദഹിപ്പിച്ചുകൊണ്ട് അർപ്പിക്കുന്ന ബലികളുണ്ട്. സമ്പൂർണ്ണ ദഹന ബലി എന്ന് പറയും. അപ്പോൾ ഒരു വ്യക്തി തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. ഞാനും എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്, എനിക്ക് ലഭിച്ചിരിക്കുന്ന ജീവൻ അങ്ങയുടെ ദാനമാണ്, ആ ദാനം ഞാൻ അങ്ങേക്ക് അങ്ങയുടെ കൈകളിൽ തിരിച്ചേൽപ്പിക്കുന്നു, അടിയറ വയ്ക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു മൃഗത്തെ എൻ്റെ സ്ഥാനത്ത് ഞാൻ പ്രതിഷ്ഠിച്ച് ആ മൃഗത്തിൻ്റെ കഴുത്തറുത്ത് രക്തം ബലിപീഠത്തിൽ തളിക്കുകയും ബലിപീഠത്തിൽ ഒഴിക്കുകയും ആ മൃഗത്തെ പൂർണ്ണമായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ അർപ്പിക്കുന്ന സമ്പൂർണ്ണ ദഹന ബലിയുണ്ട്. അതേസമയം ഈ ബലിയർപ്പണം തന്നെ വേറൊരു വിധത്തിൽ നടത്താറുണ്ട്. രക്തം ബലിപീഠത്തിൽ ഒഴിക്കുന്നു, അതേസമയം ആ ബലിമൃഗത്തെ ഒരു ഭാഗം ബലിപീഠത്തിൽ ദഹിപ്പിക്കുകയും ഒരു ഭാഗം ബലിയർപ്പിക്കുന്ന പുരോഹിതന് ഭക്ഷണമായി കൊടുക്കുകയും ഒരു ഭാഗം ബലിയർപ്പിക്കുന്ന വ്യക്തി എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ഭോജന ബലി. ഒരേ ബലിമൃഗത്തിൽ നിന്ന് ദൈവവും പുരോഹിതനും ബലിയർപ്പകനും പങ്കുചേരുന്ന, ഒരുമിച്ചു ഭക്ഷണം കഴിക്കുന്ന, ഒരേ മേശയിൽ നിന്ന് ദൈവവും മനുഷ്യനും ഭക്ഷിക്കുന്ന ആ ഒരു പ്രതീകമാണ് ഈ ഭോജന ബലിയിലൂടെ പ്രകടമാക്കുന്നത്. അത് ഐക്യത്തിൻ്റെ സൂചന കൂടിയാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ രമ്യതയിലേക്ക് എത്തുന്നു, മനുഷ്യർ തമ്മിൽ തമ്മിലുള്ള ഐക്യത്തിലേക്ക് വരുന്നു. ഈ ഐക്യത്തെ സൂചിപ്പിക്കാനും ഈ ബലിയർപ്പണം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ പാപപരിഹാര ബലിയായി സമ്പൂർണ്ണ സമർപ്പണമായി ദൈവവുമായുള്ള ഐക്യത്തിൻ്റെ പ്രതീകമായി അർപ്പിക്കുന്ന ബലിയുണ്ട്, സമ്പൂർണ്ണ ദഹന ബലി അല്ലെങ്കിൽ ഭോജന ബലി. ബലിമൃഗത്തെ മാത്രമല്ല, വാസ്തവത്തിൽ മറ്റു ധാന്യങ്ങളും ഫലങ്ങളും പുഷ്പങ്ങളുമൊക്കെ ദൈവത്തിന് ബലിയർപ്പിക്കാറുണ്ട്. ധാന്യബലി, പുഷ്പബലി, പാനീയബലി, ഇങ്ങനെ വിവിധങ്ങളായ രീതികളിൽ ലഭിച്ചിരിക്കുന്ന എല്ലാ ദാനങ്ങളും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ആ സമർപ്പണത്തിലൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ എന്നെ തന്നെ പൂർണ്ണമായി കാഴ്ചവയ്ക്കുന്നു. അങ്ങനെ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഞാൻ വീണ്ടും ദൈവത്തിലേക്ക് പൂർണ്ണമായി അടുത്തു വരാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ സഹോദരങ്ങളോട് ചെയ്ത തെറ്റ് അത് പരിഹരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പരസ്പരമുള്ള ഐക്യത്തിലേക്ക് നയിക്കുന്ന ഒരു കർമ്മമായി ഈ ബലിയർപ്പണം ബലിയർപ്പണം കാണാറുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അനുരഞ്ജന ബലി എന്നും സമാധാന ബലി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ആ ബലിയർപ്പിക്കുന്ന മൃഗവും ബലിയർപ്പിക്കുന്ന വസ്തുക്കളുമൊക്കെ ബലിയർപ്പകൻ്റെ പ്രതിനിധികളായി പ്രതീകങ്ങളായി നിലകൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ബലിയാണ്. ദൈവം നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനുള്ള ബലിയർപ്പണങ്ങളുണ്ട്. കൃതജ്ഞതാ ബലി എന്ന് പറയും. ദൈവം നൽകിയ ദാനങ്ങളെ അംഗീകരിക്കുക, എല്ലാം അങ്ങ് എനിക്ക് സൗജന്യമായി നൽകിയ ദാനമാണെന്ന് ഏറ്റുപറയുക. ആ ദാനം ഞാൻ നന്ദിയോടെ സ്വീകരിക്കുന്നു. അതിൻ്റെ അതിൻ്റെ ഒരു പ്രതീകമായി പ്രകടനമായി എനിക്ക് ലഭിച്ചതിൽ നിന്ന് ഒരു ഭാഗം ദൈവത്തിന് മുമ്പിൽ ഞാൻ കാഴ്ചവയ്ക്കുന്നു. അത് ദശാംശമായിട്ടായിരിക്കാം, അതിൽ കുറഞ്ഞതായിട്ടായിരിക്കാം, ആദ്യ ഫലങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടായിരിക്കാം, ആദ്യമായി ജനിക്കുന്ന കടിഞ്ഞൂലുകളെ കാഴ്ചവെച്ചുകൊണ്ടായിരിക്കാം. ഇപ്പോൾ മൃഗങ്ങളെയും വ്യക്തികളെയും ഒക്കെ ഇങ്ങനെ ദൈവത്തിന് കാഴ്ചവെക്കാറുണ്ട്. മൃഗങ്ങളെ ബലിയായി അർപ്പിക്കും. കടിഞ്ഞൂലുകൾ ആൺകുഞ്ഞുങ്ങളെ ആണെങ്കിൽ ബലിയർപ്പിക്കുകയല്ല, അവയ്ക്ക് പകരം ഒരു ആട്ടിൻകുട്ടിയെ അല്ലെങ്കിൽ പശുക്കിടാവിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാഴ്ച വസ്തുക്കൾ സമർപ്പിച്ചുകൊണ്ട് തിരിച്ചെടുക്കും. ഏതായാലും ഇതെല്ലാം കൃതജ്ഞതാ ബലിയാണ്. ബലിയർപ്പണം ദൈവത്തോടുള്ള എൻ്റെ കൃതജ്ഞത, നന്ദി ഞാൻ സൂചിപ്പിക്കാനായി ബലിയർപ്പണങ്ങൾ നടത്താറുണ്ട്. ഇത് ധാന്യങ്ങൾ ബലിയർപ്പിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ടും ഇപ്രകാരമുള്ള കൃതജ്ഞതാ ബലി അർപ്പിക്കാറുണ്ട്. അപ്പം നമ്മൾ രണ്ട് ബലിയർപ്പണങ്ങൾ കണ്ടു. ഒന്ന് അനുരഞ്ജന ബലി അഥവാ പാപപരിഹാര ബലി, രണ്ട് കൃതജ്ഞതാ ബലി. ഇനി മൂന്ന് വേറൊന്നു കൂടിയുണ്ട്, യാചനകൾ. ഞാൻ എൻ്റെ യാചനകളെല്ലാം ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന് മാത്രമേ എനിക്ക് കൃപകൾ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ സാധിക്കൂ. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയോടൊപ്പം ഞാനൊരു കാഴ്ചയും ഒരു ത്യാഗവും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി യാചനകളോടുകൂടി അർപ്പിക്കുന്ന ബലികളുമുണ്ട്. ഇതധിക പങ്കും നേർച്ചകളായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തെങ്കിലുമൊക്കെ അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, ആവശ്യങ്ങൾ വരുന്ന സാഹചര്യത്തിലൊക്കെ നേർച്ചകൾ നേരും. ഞാൻ ഇന്ന വസ്തു അല്ലെങ്കിൽ ഇന്ന സാധനം ഇന്ന പ്രവർത്തനം ദൈവത്തിന് വേണ്ടി ചെയ്യാം എന്ന് നേർച്ചകൾ അർപ്പിക്കും. ഇങ്ങനെ നേർച്ചകളായി കാഴ്ചകളായി കൊടുക്കുന്ന ബലികളുമുണ്ട്. ഇങ്ങനെ നിരവധിയായ ബലികൾ മനുഷ്യർ അർപ്പിക്കുന്നുണ്ട്. ഈ ബലിയർപ്പണങ്ങളെക്കുറിച്ചൊക്കെ ലേവ്യരുടെ പുസ്തകത്തിൽ സൂചനയുമുണ്ട്. ലേവ്യരുടെ പുസ്തകം എന്ന പുസ്തകം തന്നെ നമുക്കറിയാം, ലേവി ഗോത്രത്തിൽപ്പെട്ട പുരോഹിതന്മാരും ലേവി ഗോത്രത്തിൽപ്പെട്ട ശുശ്രൂഷകരും ദൈവത്തിന് സമർപ്പിക്കേണ്ട ആരാധനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ലേവ്യരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരനുഷ്ഠിക്കേണ്ട ആചാരവിധികളും ആരാധനാ കർമ്മങ്ങളുമൊക്കെ രേഖപ്പെടുത്തിയതുകൊണ്ടാണ് ആ പുസ്തകത്തിന് ലേവ്യരുടെ പുസ്തകം എന്ന പേര് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ലേവ്യരുടെ പുസ്തകത്തിൽ ബലിയർപ്പണങ്ങളെക്കുറിച്ചുണ്ടാകും. ബലി ബലിയർപ്പിക്കേണ്ട പുരോഹിതൻ്റെ ആ പുരോഹിതനെക്കുറിച്ച്, പുരോഹിതൻ്റെ അഭിഷേകത്തെക്കുറിച്ച്, പുരോഹിതൻ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ച് ഒക്കെയാണ് ലേവ്യരുടെ പുസ്തകത്തിൽ പ്രതിപാദനമുള്ളത്. അപ്പോഴ് ബലിയർപ്പണം ബൈബിളിൽ ആരംഭം മുതലേ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ദൈവം തന്നെ ആവശ്യപ്പെട്ടതായും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കാലക്രമത്തിൽ ഈ ബലിയർപ്പണത്തിൻ്റെ അർത്ഥം ചോർന്നു പോവുകയും ആചാരങ്ങൾ മാത്രം അവശേഷിക്കുകയും ചെയ്ത ഒരു അവസ്ഥാവിശേഷം സംജാതമായി. മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നു, പക്ഷേ ബലിയർപ്പിക്കുന്ന മൃഗങ്ങൾ എന്തിൻ്റെ പ്രതിനിധാനം പ്രതീകമായിരിക്കണമോ ആ പ്രതീകം ഇല്ലാതായിത്തീരുന്നു. എനിക്ക് ഞാൻ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് വ്യക്തമായ അവബോധവും പാപബോധവും ആ പാപത്തിൽ നിന്ന് മോചനം നേടാനുള്ള ആഗ്രഹവും ജീവിതത്തെ നവീകരിക്കാനുള്ള തീരുമാനവും ഇതൊന്നുമില്ലാതെ പാപത്തിന് പരിഹാരമായി ഞാനൊരു ആടിനെ അല്ലെങ്കിൽ ഒരു കാളയെ ബലിയർപ്പിച്ചാൽ മതി എന്ന ഒരു ചിന്താഗതി എങ്ങനെയോ മനുഷ്യ സമൂഹത്തിലേക്ക് കടന്നു വന്നു. പലപ്പോഴും നല്ല ആചാരങ്ങൾ, സാവകാശം, അനുഷ്ഠാനങ്ങൾ മാത്രമായി അധപ്പതിക്കുന്നത് ഇങ്ങനെയാണല്ലോ. പല കാര്യങ്ങളും നന്നായിട്ട് തുടങ്ങിയതാണ്, പക്ഷേ കാലക്രമത്തിൽ എന്തിനു വേണ്ടി തുടങ്ങി ആ ലക്ഷ്യം പ്രാപിക്കാൻ സാധിക്കാതെ വെറും ആചാരങ്ങൾ മാത്രമായി അധപ്പതിച്ചു. ബലിയർപ്പണങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ ഒരു വലിയ ഗതികേട് സംഭവിച്ചു മനുഷ്യ ജീവിതത്തിൽ. ആ സാഹചര്യത്തിലാണ് ദൈവം പ്രവാചകന്മാരിലൂടെ വളരെ ശക്തമായി ബലിയർപ്പണങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതും ബലിയർപ്പണം എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ തള്ളി പറയുന്നതും. ബലിയർപ്പിക്കണം എന്നാവശ്യപ്പെട്ട ദൈവം തന്നെയാണ് പിന്നീട് പ്രവാചകന്മാരിലൂടെ ബലിയർപ്പണത്തിന് വിരുദ്ധമായി പറയുക. യേശയ്യാവിന്റെ പുസ്തകം 1:10-20 വാക്യങ്ങളിൽ വളരെ വ്യക്തമായി ഈ പ്രതിപാദനം കാണും. സോദോമിൻ്റെ അധിപതികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ഗൊമോറ ജനമെ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹനബലിയും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആർ നിങ്ങളോട് പറഞ്ഞു? വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത്. ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. നിങ്ങളുടെ അമാവാസിയും സാബത്തും സമ്മേളനങ്ങളും, നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല. നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് ഭാരമായിരിക്കുന്നു, അവ എനിക്ക് ദുസ്സഹമായിരിക്കുന്നു. എൻ്റെ ദൈവം ഇപ്രകാരം ഈ ബലിയർപ്പണങ്ങളെ തള്ളിപ്പറയുന്നു. തള്ളിപ്പറയാനുള്ള കാരണം, അവരുടെ ജീവിതവുമായി ഒരു തരത്തിലും ബന്ധപ്പെടുന്നതല്ല, അവരുടെ മനോഭാവവുമായി ബന്ധപ്പെടുന്നതല്ല ഈ ബലിയർപ്പണം എന്നതാണ്. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലങ്ങളാണ്. സഹോദരൻ്റെ രക്തം പുരണ്ട കൈകളുമായി അർപ്പിക്കാൻ വരുന്ന ബലികൾ കർത്താവ് ഒരിക്കലും സ്വീകരിക്കുകയില്ല. സഹോദരനെ വഞ്ചിച്ചെടുത്തുകൊണ്ടുവരുന്ന ബലിയർപ്പിക്കുന്നത് കർത്താവിന് ഒരിക്കലും സ്വീകാര്യമാവുകയില്ല. സഹോദരനെ വഞ്ചിച്ച തുക ബലിയായി അർപ്പിക്കുന്നത് പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നത് പോലെയാണെന്ന് ബൈബിൾ പഠിപ്പിക്കുക. അപ്പോൾ ബലിയർപ്പണം ആവശ്യമാണ്, പക്ഷേ ബലിയർപ്പണത്തിൻ്റെ പിന്നിൽ അതിനാവശ്യമായ ഒരു ചൈതന്യം, ഒരു ചേതോ വികാരം, ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. അതില്ലാത്ത ബലിയർപ്പണം കർത്താവിന് സ്വീകാര്യമല്ല. അതുകൊണ്ട് ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കർത്താവ് ഇപ്രകാരം നമ്മളോട് പറയുന്നു, ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹന ബലികളല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. സ്നേഹമില്ലാത്ത ബലിയർപ്പണം കർത്താവിന് സ്വീകാര്യമാവുകയില്ല. ദൈവത്തെ അറിയാത്ത ബലിയർപ്പണം കർത്താവ് ഒരിക്കലും സ്വീകരിക്കില്ല. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹിതം നിർവഹിക്കുക എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിന് മാനദണ്ഡമായി സ്വീകരിക്കാതെ, അത് ഏതെങ്കിലും തരത്തിൽ പാളിച്ചുകൾ സംഭവിച്ചു പോയെങ്കിൽ മാപ്പിരക്കാനും ജീവിതം നവീകരിക്കാനും സന്നദ്ധമാവാതെ ബലിയർപ്പിക്കാൻ പോയാൽ ആ ബലി കർത്താവ് ഒരിക്കലും സ്വീകരിക്കുകയില്ല. മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ വചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 9:13 ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. പാപികൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിന് തടഞ്ഞ ഫരിസേയരോടും നിയമജ്ഞരോടുമൊക്കെയാണ് യേശു പറയുന്നത്, നിങ്ങൾ പോയി ആദ്യമേ പഠിക്കണം, ദൈവം ആഗ്രഹിക്കുന്നത് കരുണയാണ്. ബലിയർപ്പണം കരുണയുടെ പ്രകടനവും പ്രതീകവുമാകണം. അതല്ലെങ്കിൽ ആ ബലി കർത്താവിന് സ്വീകാര്യമാവുകയില്ല. മത്തായി എഴുതിയ സുവിശേഷം 12:7 വീണ്ടും കാണും. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. ദൈവം ബലിയർപ്പണം ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴും മനുഷ്യൻ്റെ വിധേയത്വവും മനുഷ്യൻ്റെ സ്നേഹവും തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിലൂടെ മാത്രമേ മനുഷ്യന് നന്മയുണ്ടാവുകയുമുള്ളൂ. സങ്കീർത്തകൻ ഈ ആശയം വളരെ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥ ബലിയർപ്പണം? ബലിയർപ്പണത്തെക്കുറിച്ച് പറയുന്ന സങ്കീർത്തനം 40:6-8 വാക്യങ്ങളിൽ ഇത് വ്യക്തമാകുന്നുണ്ട്. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു. കാതുകൾ തുറക്കുന്നത് വചനം ശ്രവിക്കാൻ വേണ്ടിയാണ്. ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ് അർത്ഥം. ബലികളും കാഴ്ചകളും സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്ന സങ്കീർത്തകൻ തന്നെയാണ് പറയുന്നത്, അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു. ദഹനബലിയും പരിഹാരബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം, അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ ബലിയർപ്പണം ദൈവഹിതം നിറവേറ്റുന്നതിൻ്റെ അടയാളമാവണം, പ്രത്യക്ഷമായ പ്രകടനമാവണം. അതുകൊണ്ടാണ് 51:17 ഇപ്രകാരം പറയുക, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി, ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് സ്വീകരിക്കുകയില്ല. ഹൃദയത്തിൻ്റെ ഭാവമാണ് ദൈവം നോക്കുന്നത്, അർപ്പിക്കുന്ന കാഴ്ചയുടെ വലിപ്പമല്ല. കാഴ്ചകൾ ശുദ്ധമായിരിക്കണം എന്നൊക്കെ പഠിപ്പിക്കുമ്പോഴും ആ ശുദ്ധിയുടെ പ്രാധാന്യം ഹൃദയശുദ്ധിയിലാണ് നമ്മൾ കാണുന്നത്. ഹൃദയശുദ്ധിയില്ലാത്ത, ഹൃദയപൂർവകമല്ലാത്ത ബലിയർപ്പണം കർത്താവിന് ഒരിക്കലും സ്വീകാര്യമാവുകയില്ല. ഹെബ്രായർക്കെഴുതിയ ലേഖനം 10 ബലിയർപ്പണത്തെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. 10 എന്നേക്കുമുള്ള ഒരു ബലിയെക്കുറിച്ചാണ് പറയുന്നത്. 40 ഈ ഭാഗം ഉദ്ധരിച്ചതിന് ശേഷം ഹെബ്രായ ലേഖനം 10:10 വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണും, യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ദഹനബലികളും പരിഹാരബലികളും കർത്താവ് ആഗ്രഹിച്ചില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് മനുഷ്യനെ ദൈവത്തോട് പരസ്പരവും രമ്യതപ്പെടുത്താൻ, മനുഷ്യൻ്റെ പാപം യഥാർത്ഥത്തിൽ പരിഹരിക്കാൻ പഴയ നിയമത്തിൽ അർപ്പിച്ചിരുന്ന കാളകളുടെയോ മുട്ടാടുകളുടെയോ ബലി പര്യാപ്തമായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ദൈവം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് ശരീരം ധരിച്ച മാംസമായി അവതരിപ്പിച്ചത്. യേശു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. അതാണ് നമ്മൾ ഹെബ്രായ ലേഖനം 10:5-6 വാക്യങ്ങളിൽ വായിക്കുന്നത്. അതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ആ ശരീരമാണ് ബലിയായി അർപ്പിക്കപ്പെട്ടത്. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം അർപ്പിക്കണമെന്ന് പറയുകയും അർത്ഥം ചോർന്നു പോവുകയും യഥാർത്ഥമായ അനുജനം അസാധ്യമായി തീരുകയും ചെയ്ത ബലിയർപ്പണത്തിൻ്റെ സ്ഥാനത്ത് യേശു ഒരു പുതിയ ബലി അർപ്പിച്ചു. ആ ഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ബലിയർപ്പണത്തിലൂടെ പാപപരിഹാരം ലക്ഷ്യം വച്ചിരുന്നു. പഴയ നിയമത്തിലെ ബലിയർപ്പണങ്ങളിലൂടെ സാധിച്ചില്ല, പക്ഷേ യേശുവിൻ്റെ ഏക ബലിയിലൂടെ ഈ പാപപരിഹാരം സാധ്യമായി തീർന്നിരിക്കുന്നു. ആ ബലി ഒരിക്കലും ആവർത്തിക്കാനാവില്ല. എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട യേശുവിൻ്റെ ബലി അത് ഒരിക്കൽ മാത്രമേ അർപ്പിക്കുന്നു ഉള്ളൂ. അതിനുശേഷം ആ ബലി ഒരിക്കലും ആവർത്തിക്കാനാവില്ല. അപ്പോഴെന്താണ് വിശുദ്ധ കുർബാന എന്ന് നമ്മൾ പറയുന്നത്? ആയിരക്കണക്കിന് പുരോഹിതർ അഥവാ ലക്ഷക്കണക്കിന് പുരോഹിതർ ദിവസം തോറും അർപ്പിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന. ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും പ്രഭാതം മുതൽ പ്രദോഷം വരെ 24 മണിക്കൂറും അർപ്പിക്കപ്പെടുന്നത് എന്താണ്? യേശു അർപ്പിച്ച ആ ഏക ബലി ആവർത്തിക്കുകയല്ല, അത് വീണ്ടും വീണ്ടും ഒരു യാഥാർത്ഥ്യമായി പുനരാവിഷ്കരിക്കുക എന്ന് പറയും. റീപ്രസൻറ്റേഷൻ, റീ ഇനാക്ട്മെൻ്റ് എന്നൊക്കെ പറയും. ലിറ്റേർജിക്കലായിട്ട് അടയാളങ്ങളിലൂടെ കൗദാശികമായി യേശുവിൻ്റെ ആ ഏക ബലി ഇന്ന് ലോകത്തെല്ലായിടത്തും ലോകാവസാനം വരെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുകയാണ്. യേശു ഒരിക്കൽ മരിച്ചു, ബലിയായി അർപ്പിച്ച മരണമായിരുന്നു അത്. ആ ബലിയർപ്പണത്തിലൂടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള രമ്യത പൂർണ്ണമായും കൈവരിക്കപ്പെട്ടു കഴിഞ്ഞു. പാപത്തിന് പരിഹാരം അർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ഓരോ വ്യക്തിയും ആ ബലിയിൽ പങ്കുചേരണം. അതിനുള്ള അവസരമാണ് ഇപ്രകാരമുള്ള പുനരാവിഷ്കരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. യേശുവിൻ്റെ ഏക ബലിയിലൂടെ പഴയ നിയമത്തിലെ സകല ബലികളും പൂർത്തിയായി. ഇനി മറ്റൊരു ബലിയുടെ ആവശ്യമില്ല. യേശുവിൻ്റെ ബലി ആവർത്തിക്കപ്പെടാനും സാധിക്കുകയില്ല. അതേസമയം യേശു തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളിത് ചെയ്യണമെന്ന്. ലൂക്ക എഴുതിയ സുവിശേഷം 22:14 14-23 വാക്യങ്ങളിൽ പുതിയ ഉടമ്പടി എന്നൊരു ഭാഗമുണ്ട്. അതിൽ യേശു അന്ത്യത്താഴവേളയിൽ സ്ഥാപിക്കുന്ന പുതിയ ഉടമ്പടി, അത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമായി നമുക്ക് കാണാൻ സാധിക്കും. 22:19-20 വാക്യങ്ങൾ, അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. അപ്പോൾ പുതിയ ഉടമ്പടിയുടെ ബലിയാണ് യേശുവിൻ്റെ ഈ അന്ത്യത്താഴവേളയിൽ സംഭവിച്ചത്. അതുതന്നെയാണ് അതിൻ്റെ ഒരു ഓർമ്മയാചരിക്കുക. അതേ ബലിയർപ്പണം തന്നെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ ആചരിക്കുന്നു, ഓരോ വിശുദ്ധ കുർബാനയിലും. ഇതാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1 11:11 വിശുദ്ധ പൗലോസ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. 11:23-26 വാക്യങ്ങളിൽ ഇത് കാണും, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്, കർത്താവായ യേശു താൻ ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവൻ. 26 വാക്യം, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴേ യഥാർത്ഥമായ ആരാധന, ഏറ്റവും പരമമായ പ്രധാനമായ ആരാധന നടക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. ഈ വിശുദ്ധ കുർബാനയിലൂടെ നടക്കുന്ന ആരാധന പ്രാർത്ഥനയാണ്. നമുക്ക് പ്രാർത്ഥനയാണെന്നറിയാം. പ്രാർത്ഥന തന്നെ പല വിധത്തിലുണ്ട് എന്ന് നമുക്കറിയാം. ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാട്, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, നമ്മുടെ കൃതജ്ഞത, ഇതെല്ലാം പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ പ്രകടമാക്കുന്നത്. ആ പ്രാർത്ഥനയുടെ ഏറ്റവും പരമമായ പ്രകടനമാണ് വിശുദ്ധ കുർബാന. അതേസമയം പ്രാർത്ഥനയും വിവിധ രീതിയിൽ വിവിധ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന നടത്താറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ ഏറ്റുപറയുക. ദൈവമേ, അങ്ങ് ദൈവമായിരിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അങ്ങയുടെ മഹത്വത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ ജീവൻ്റെ ഉറവിടം. അങ്ങയുടെ മഹനീയതയെ, അങ്ങയുടെ മഹത്വത്തെ, അങ്ങയുടെ ശക്തിയെ, അങ്ങയുടെ വിശുദ്ധിയെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു, ഏറ്റുപറയുന്നു. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അങ്ങയുടെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പോൾ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ്. അതാണ് നമ്മൾ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ പരിശുദ്ധിയും പ്രഘോഷിച്ചുകൊണ്ട് മറ്റെല്ലാം മറന്ന് ദൈവസന്നിധിയിലായിരിക്കുക. മലാഖമാരുടെ പ്രാർത്ഥന എന്നാണ് ഇതിനെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുക. അത് ഈ പ്രപഞ്ചത്തെ മുഴുവനും നോക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. ഇവിടെ വിരിയുന്ന ഓരോ പൂവിലും, ഇവിടെ വാടിക്കൊഴിയുന്ന പൂവിലും, വളർന്നു വരുന്ന പുല്ലിലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വം കാണും. മഴത്തുള്ളികൾ വീഴുമ്പോൾ മണലാരണ്യത്തിൽ പുതിയ പുതിയ പുൽത്തലപ്പുകൾ പൊന്തി വരുന്നത് നമുക്ക് കാണാം. എല്ലാം നശിച്ചുപോയി എന്ന് വിചാരിക്കുന്നിടത്തു നിന്ന് വീണ്ടും പുതുജീവൻ പുറപ്പെടുന്നത് കാണാം. ഏറ്റവും ചെറിയ പുൽത്തലപ്പിലും ഏറ്റവും മനോഹരമായ പൂവിലും ഇവിടെയുള്ള എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും. ആകാശം, വാനവിധാനം, അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുന്നൊക്കെ സങ്കീർത്തകൻ പറയുന്നത്. ആകാശഗോളങ്ങളെ നോക്കിയും ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും ജീവികളെയും നോക്കിയും ഒക്കെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിന് മഹത്വം ഏറ്റുപറയുകയാണ്. മഹത്വം ഏറ്റുപറയുന്നതോടൊപ്പം നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് അവിടുത്തെ കൃപ കൊണ്ട് മാത്രമാണ്. അപ്പോൾ എൻ്റെ എല്ലാ കഴിവുകളും എനിക്ക് ലഭിച്ചിരിക്കുന്നത് എല്ലാം ദാനമാണെന്ന് ഞാൻ ഏറ്റുപറയുമ്പോൾ അതും പ്രാർത്ഥന തന്നെയാണ്. ദൈവമേ, അങ്ങ് നൽകിയ ദാനങ്ങളാണിതെല്ലാം. അങ്ങയോട് ഞാൻ നന്ദിയുള്ളവനാണ്. സ്തുതിപ്പ്, കൃതജ്ഞത, ഇതോടൊപ്പം യാചനകൾ ദൈവത്തിന് മുമ്പിൽ നമ്മൾ അർപ്പിക്കും. യേശു തന്നെ പഠിപ്പിച്ചിരുന്നു നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട്. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രാർത്ഥന, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടരുന്നത്. യാചനാ പ്രാർത്ഥന, യാചനാ പ്രാർത്ഥനയും പ്രാർത്ഥന തന്നെയാണ്. ദൈവത്തോടുള്ള നമ്മുടെ വിധേയത്വം, ദൈവത്തിലുള്ള ദൈവത്തിൽ നമ്മൾ എല്ലാം പ്രതീക്ഷ അർപ്പിക്കുന്നു എന്ന് ഏറ്റുപറയുകയാണല്ലോ യാചനയിലൂടെ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. യേശു തന്നെയാണ് പഠിപ്പിച്ചത്. അനുദിന ആഹാരം, അതിനുവേണ്ടി നമ്മൾ യാചിക്കുന്നു. ദൈവം തരുന്നത് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ദൈവം നമുക്ക് ആവശ്യമായതെല്ലാം ഒരിക്കലും നിഷേധിക്കുകയില്ല. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തേക്ക് അറിയാം നമുക്കെന്താണ് ആവശ്യമെന്ന്. ഇങ്ങനെ യാചനാ പ്രാർത്ഥനകൾ. അവസാനമായി, നമ്മളെപ്പോഴും വിശുദ്ധമായി ജീവിക്കുന്നവരല്ല. പലപ്പോഴും പാളിച്ചകൾ സംഭവിക്കും. അറിഞ്ഞും അറിയാതെയും യുദ്ധത്തിൽ വീഴ്ചകൾ സംഭവിക്കാം. ആഗ്രഹിക്കാതെ ചെയ്തു പോകുന്ന തെറ്റുകളുണ്ട്. തെറ്റ് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടും ചെയ്തു പോകുന്ന തെറ്റുകളുണ്ടാകും. അടിസ്ഥാനപരമായി നമ്മളൊക്കെ പാപികളാണെന്ന കാര്യം അംഗീകരിക്കുക. അങ്ങനെ പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിക്കുന്ന പ്രാർത്ഥനയാണ്. മാപ്പ് ചോദിക്കുന്ന പ്രാർത്ഥന, യാചനാ പ്രാർത്ഥന, കൃതജ്ഞതാ പ്രാർത്ഥന, സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന, ഇതെല്ലാം പ്രാർത്ഥനകൾ തന്നെ. ഇങ്ങനെ വിവിധങ്ങളായ പ്രാർത്ഥനകൾ എല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് വിശുദ്ധ കുർബാന. ഇപ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ അർപ്പിക്കുന്ന യേശുവിൻ്റെ ഏകബലി, അതാണ് നമ്മൾ അർപ്പിക്കുന്ന ഏറ്റവും വലിയ ആരാധന. ആരാധനയെക്കുറിച്ച് ഒരു വാക്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. റോമക്കാർക്കെഴുതിയ ലേഖനം, വിശുദ്ധ പൗലോസിൻ്റെ റോമക്കാർക്കെഴുതിയ ലേഖനം 12:1 ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നമ്മളെ തന്നെ സജീവ ബലിയായി പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിൻ്റെ മഹത്വം ഏറ്റുപറയുക, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുക, അവിടുന്ന് തരുന്നതെന്തും സന്തോഷത്തോടെ സ്വീകരിക്കുക. അത് ദൈവത്തെ ഏറ്റുപറയലാണ്, അംഗീകരിക്കലാണ്, ഒന്നാം പ്രമാണം അനുസരിക്കലാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ മഹാമഹിമയ്ക്കായി ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വലിയ കൃപകളെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ നിരന്തരം പരിപാലിക്കുന്ന ആ വലിയ കൃപ കർത്താവ് ഞങ്ങളെ ഏറ്റുപറഞ്ഞ് അങ്ങയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി.